ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലി, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. വിറക്കുന്ന കാലുകളോടെ ജാനിക കാശിയുടെ മുമ്പിലേക്ക് നടന്നു. ഒരു നിമിഷം അവൾ എന്തോർത്ത പോലെ നിന്നു, പിന്നെ പതിയെ പിന്തിരിഞ്ഞു.
അതെ, എന്തോ പറയാൻ വന്നല്ലേ, പറഞ്ഞിട്ട് പോ. എന്താ പറയാനുള്ളത്?
ഏയ്, ഒന്നുമില്ല, ഞാൻ പോവാ. ജാനി താഴേക്ക് ഓടിപ്പോയി. കാശിയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു.
ആഹാ, ദാ വരുന്നെന്ന് ഉണച്ചിപ്പാറു.
താഴേക്ക് വന്ന ജാനിയെ റസീം ശ്രീയും കളിയാക്കി. അവരോടൊപ്പം ഗീതയും ചിരിച്ചപ്പോൾ അവൾക്ക് സഹിച്ചില്ല.
ഗീതയെ ചെന്നാ ചിരിക്കുന്നേ?
പിന്നെ ചിരിക്കാതെ കാശി നിന്നെ പ്രണയിക്കുന്നെന്ന് പറഞ്ഞ ചിരി വരാതിരിക്കോ? ഗീത നിർത്താ കളിയാക്കി ചിരിക്കുന്ന കണ്ട് ജാനിക്ക് ദേഷ്യം വന്നു.
ഞാൻ പറഞ്ഞ സത്യമാണ് ഗീതേച്ചി.
ഓ പിന്നെ വിശ്വസിച്ച് അവനൊരിക്കലും നിന്നെ പ്രണയിക്കാൻ കഴിയില്ല. അവൻ ഇന്ന് നിന്നെ സുഹൃത്തായി മാത്രമേ കാണൂ. താൻ പറഞ്ഞത് ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന ദുഃഖത്തോടെ അവൾ സോഫയിൽ പോയിരുന്നു.
ദേ അമ്മേ, അറിഞ്ഞോ, കാശി ജാനിയോട് പ്രണയാണെന്ന് പറഞ്ഞത്രേ.
ഗീത അമ്മയോട് അവളെ കളിയാക്കി പറയുന്ന കേട്ട് ജാനി അവരെ നോക്കി.
കാശി നിന്നെ പ്രണയിക്കുന്നുണ്ടെന്ന് പറഞ്ഞ മോളെ,
ലക്ഷ്മിയും ഒന്നും അറിയാത്ത ഭാവം നടിച്ചു.
അതെ അമ്മേ, സത്യമായിട്ടും.
ജാനി അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു,
മോളെ, നീ അവനെ പ്രണയിക്കുന്നുണ്ടെന്ന് സത്യമാണ്. പക്ഷേ അവൻ നിന്നെ പ്രണയിക്കുന്നെന്ന് ഇങ്ങോട്ട് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല.
ലക്ഷ്മി ചിരിയടക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു. ജാനി എന്തു പറയണമെന്നറിയാതെ അവരുടെ എല്ലാം മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് മാളു അതുവഴി വന്ന്.
ദാവിരുന്നു മാളൂട്ടി, മാളൂട്ടി ഇങ്ങോട്ട് വാ.
ഗീത വിളിച്ചപ്പോൾ മാളൂട്ടി ജാനിയുടെ മിമ്മിയെയും കൊഞ്ചിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഗീത അവളോട് കാര്യം പറഞ്ഞപ്പോൾ അവളും ജാനിയെ കളിയാക്കി ഉറക്കി ചിരിക്കാൻ തുടങ്ങി.
എന്റെ പൊന്നു ബാഹ്യച്ചി, ഇങ്ങനെയൊന്നും പറഞ്ഞ് മനുഷ്യനെ ചിരിപ്പിക്കല്ലേ. കാശിയേട്ടന് ചേച്ചിയോട് വാത്സല്യത്തോടെ ഒരു സ്നേഹമുണ്ട്, പക്ഷെ പ്രണയം പറഞ്ഞു എന്നൊക്കെ തള്ളിവിടാതെ.
മാളൂട്ടി കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ ജാനിക്ക് ശരിക്കും സങ്കടം വന്നു. വീട്ടിൽ ഓരോരുത്തർ അങ്ങോട്ട് വരുമ്പോഴും കാര്യം പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നവരോടൊക്കെ ജാനി സത്യമാണെന്ന് കെഞ്ചലോട് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എല്ലാവരും കാശിയുടെ പ്ലാൻ പോലെ അറിയാമായിരുന്നിട്ടും അറിയാത്ത ഭാവം നടിച്ചു. അവസാനം ആദിയും അങ്ങോട്ട് വന്നു.
ആദിയേട്ട, ഏട്ടനെങ്കിലും വിശ്വസിക്ക്.
അങ്ങോട്ട് വന്ന ആദിയോടും അവൾ കാര്യം പറഞ്ഞു. കേട്ടയുടനെ ആദി ചിരി തുടങ്ങി.
പൊന്നു മോള്, ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞങ്ങൾ ചിരിപ്പിക്കാതെ, കാശി നിന്നെ പ്രണയിക്കുന്നെന്നോ.
ആദി കൂടി കളിയാക്കിയപ്പോൾ അവൾക്ക് സഹിച്ചില്ല.
വേണ്ട, ആരും വിശ്വസിക്കേണ്ട, പെണക്കാണ് ഞാൻ എല്ലാവരോടും, പോ.
അവൾ പെണങ്ങിപ്പോകുന്നു കണ്ട് എല്ലാവരും ഗോവണിയിലെല്ലാം കണ്ടു നിൽക്കുന്ന കാശിയെ നോക്കി ചിരിച്ചു. കാശി അവരുടെ അടുത്തേക്ക് വന്നു.
കാശി, അവളാകെ ഇടഞ്ഞു നിൽക്കുകയാണ് കേട്ടോ.
ആദി അവനോട് പറഞ്ഞു,
ആ പിടിയാണ് ഇടയിട്ടേന്നേ, തളക്കാൻ കൊമ്പനായ ഞാനുണ്ടല്ലോ ഇവിടെ.
ദൂരേക്ക് മറയുന്ന അവളെ നോക്കി പ്രണയം നിറയുന്ന വിടികളോട് അവൻ പറഞ്ഞു,
ആരും വിശ്വസിക്കുന്നില്ല, നോണ പറഞ്ഞ പോലെയായി, ചമ്മിപ്പോയി. എന്റെ പ്രണയം ഞാൻ പറയില്ല, എന്നാലും കാശിയേട്ടനെ പ്രണയിക്കുന്നില്ലെന്ന് അവരോട് നിന്നെ കള്ളം പറഞ്ഞ്.
അവൾ മുറ്റത്ത് മാവിൻ കൊമ്പിൽ കെട്ടി ഊഞ്ഞാലിൽ പോയിരുന്നുകൊണ്ട് ആലോചിച്ചു. അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് മിഴികൾ അടച്ചു. കാശിയുടെ സാന്നിധ്യം അരികെ അറിഞ്ഞപ്പോൾ അവൾ മിഴികൾ വലിച്ചു തുറന്നു. തന്റെ മിഴികൾ അവന്റെ മിഴികൾക്ക് അടുത്താണെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഞെട്ടലോടെ അവന്റെ മിഴികളിലേക്ക് നോക്കിയിരുന്നു.
എന്താ എന്റെ പെണ്ണിന്റെ മിഴിയൊക്കെ നിറഞ്ഞിരിക്കുന്നേ?
അവളുടെ കവിളിൽ നിന്ന് തന്റെ കൈവെള്ളിലേക്ക് ഇറ്റുവീഴുന്ന നീർത്തുള്ളികൾ നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു.
ഒന്നുമില്ല.
അവൾ മിഴികൾ താഴ്ത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു,
പറയടു, എന്താ മിണ്ടാത്തേ?
കാശിയുടെ എന്നോട് മിണ്ടണ്ട, ഇനി എന്നെ ഉമ്മ ചാലണ്ടല്ലോ, നല്ല പിച്ചു തിരിഞ്ഞാൽ.
ഓഹോ, എന്നാന്ന് കാണല്ലോ.
കാശി അവളെ അവനിലേക്ക് അടുപ്പിച്ചു, അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചു. ജാനി വാ പൊളിച്ച് നിന്നുപോയി. അവൻ ബുള്ളറ്റിലേക്ക് കയറി അവൾ നോക്കി. അവനൊന്ന് കണ്ണിറക്കി കാണിച്ചപ്പോൾ അവളവനെ തുറിച്ചു നോക്കി.
പോട കാലനാഥ,
പിണക്കത്തോടെ അവൾ മുഖം വിറപ്പിച്ച് പറഞ്ഞു,
പോടാന്നോ.
കാശി ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങാൻ ഭാവിച്ചതും അവൾ നാവ് കടിച്ച് പൂമുഖപ്പടികളിലേക്ക് ഓടിക്കയറിന്ന് അവൻ നോക്കിയിരുന്നു.
നിന്നെ ഞാൻ എടുത്തോളാം,
അവൻ ഉറക്കി പറയുന്നു കേട്ട് ജാനി പുഞ്ചിരിയുടെ അകത്തേക്ക് ഓടി. ആരും താൻ പറയുന്ന വിശ്വസിച്ചില്ലെന്ന ചെറിയ പിണക്കം അവൾക്ക് എല്ലാവരോടും ഉണ്ടായിരുന്നു.
അമ്മയുടെ കുട്ടി പിണങ്ങി നിൽക്കുക.
അടുക്കളയിലേക്ക് വന്ന് ആരോടും മിണ്ടാതെ ചുവരിൽ ചാരി പിണങ്ങി നിൽക്കുന്ന അവളെ ലക്ഷ്മി ചുറ്റിപ്പിടിച്ചുകൊണ്ട് കൊഞ്ചലോടെ ചോദിച്ചു,
വേണ്ട, എന്നെ ആരും വിശ്വസിച്ചില്ലല്ലോ.
അവൾ പരിഭവത്തോടെ എല്ലാവരെയും നോക്കി.
പിന്നെ നീ നുണ പറഞ്ഞ എങ്ങനെയാ വിശ്വസിക്ക?
ഗീത അവളെ കളിയാക്കി.
പോടി അമ്മേ, എന്നെ കളിയാക്കുന്നു നോക്കിയേ.
ഗീതേ, എന്റെ കുട്ടിയെ കളിയാക്കല്ലേ.
ഗീതയെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവർ ശാസിച്ചു. ഇതൊക്കെ കേട്ടു നിൽക്കുന്ന ആരിക്ക് ദേഷ്യം വരുന്ന കണ്ട് സ്ത്രീ അവളെ നോക്കി പുച്ഛിച്ചു.
ചേച്ചി, കാശിയേട്ടൻ ചേച്ചിയോട് അങ്ങനെ പറഞ്ഞതിന് തെളിവുണ്ടോ? പിന്നെ ഏട്ടന് ചേച്ചിയെ പ്രണയിക്കാൻ കഴിയില്ല, അതാണ് പിന്നെ ഞങ്ങൾ ചേച്ചി പറഞ്ഞിട്ടൊപ്പം ചിരിച്ചത്.
തെളിവിനായി അവനൊരു മോതിരം പോലും തന്നില്ലെന്ന് അവൾ ഓർത്തു. പിന്നെ അവൻ തന്ന സാരിയുണ്ട്, പക്ഷെ കാർഡിൽ സുഹൃത്തെന്നാണ് എഴുതിയിരിക്കുന്നത്.
നന്ദി ഹിൽസിൽ വെച്ച് റിസോർട്ടിൽ നിന്ന് ഒരുമിച്ചെടുത്ത ഫോട്ടോസാണെങ്കിൽ അവൻ തന്റെ ചുണ്ടിൽ ചുംബിച്ചതും കണ്ണിൽ ചുംബിച്ചതും കവിളിലും മൂക്കിലും കടിക്കുന്നതും വെണ്ണക്കല്ലിൽ ചുംബിക്കുന്നതൊക്കെയാണ്. അതൊന്നും ആരെയും കാണിക്കാനും പറ്റില്ല. പിന്നെ പുറത്തുനിന്ന് എടുത്തെല്ലാം ചേർത്ത് നിന്നാണെങ്കിലും അത് കാണിച്ചാൽ ആരും വിശ്വസിക്കില്ല. അവൾ ആലോചിച്ചുകൊണ്ട് നിരാശയോടെ എല്ലാവരെയും നോക്കി. അവരൊക്കെ അവളുടെ മുമ്പിൽ ശരിയടക്കി നിൽക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അന്ന് രാത്രി കാശി വരുമ്പോൾ അവൻ തന്നെ പ്രണയത്തോടെ നോക്കുന്നത് ശ്രദ്ധിക്കാൻ ജാനി റസിയോടും ശ്രീയോടും പറഞ്ഞു. അവൾ തുളസി തറയിൽ വിളക്ക് വയ്ക്കുമ്പോഴാണ് കാശി ബുള്ളറ്റിൽ വരുന്നത്. ജാനി റസിയോടും ശ്രീയോടും അവന്റെ മുഖത്തേക്ക് നോക്കാൻ കണ്ണു കാണിച്ചു. അവൾക്കറിയില്ലല്ലോ എല്ലാവരും ഒത്തുള്ള കളിയാണിതെന്ന്. ജാനി ബുള്ളറ്റിൽ നിന്നിറങ്ങി വരുന്ന അവനെ പുഞ്ചിരിയോട് നോക്കി. പക്ഷേ കാശി ഗൗരവം നടിച്ചുകൊണ്ട് അവളെ നോക്കി അകത്തേക്ക് കയറിപ്പോയി. ഇതാണോ ജാനി ചേച്ചി പ്രണയം നിറയുന്ന മിഴികൾ? അറിയില്ലടി, ഏട്ടൻ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്താണാവോ കാരണം? ജാനി തിടുക്കത്തോടെ വിളക്കുമായി പൂജാമുറിയിലേക്ക് പോയി. അവൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ കാശി കുളിക്കാൻ കയറിയിരുന്നു. ജാനി ബെഡിൽ ടെൻഷനോടെ ഇരുന്നു. അവൻ ബാത്റൂമിൽ നിന്നിറങ്ങിയതും ജാനി അവന്റെ അടുത്തേക്ക് ഇരുന്നു. എന്തേട്ടാ മുഖം വല്ലാതിരിക്കുന്നത്? അവൾ ചോദിച്ചു കേട്ട് കാശി അവളെ ടേബിളിനരികിലെ ചേരൽ കൊണ്ടുപോയി ഇരുത്തി.
കോളേജിൽ പോകുന്നില്ലെന്ന് വെച്ച് പഠിപ്പിൽ ഉഴപ്പിയാ? നിന്റെ ചെവി ഞാൻ പൊന്നാക്കും, ഇരുന്ന് പഠിക്ക്.
കാശി അവൾക്ക് താക്കീത് കൊടുത്തുകൊണ്ട് അവളുടെ പഠിക്കാനുള്ള പുസ്തകം നിവർത്തി വെച്ചു കൊടുത്തു. അവൻ ദേഷ്യപ്പെട്ടപ്പോൾ നിറഞ്ഞ മിഴിയോടെ ജാനി അവനെ തന്നെ നോക്കിയിരുന്നു.
പഠിക്ക് ജാനി,
കാശി സൗമ്യമായി അവളോട് പറഞ്ഞു. അവൻ അടുത്ത ചെയറിലിരുന്ന് അവളുടെ നോട്ട്സ് എഴുതി കൊടുക്കാൻ തുടങ്ങി. അവൻ കൂടെ ഇരിക്കുമ്പോൾ അവൾ പഠിക്കാൻ കൂടുതൽ ഉത്സാഹം കാട്ടി. പഠിച്ചു തീർന്നു കഴിഞ്ഞപ്പോൾ ജാനി കാശിയോട് തീർന്നെന്ന് പറഞ്ഞു. കാശി ഒന്ന് മൂളിക്കൊണ്ട് വീണ്ടും എഴുതാൻ തുടങ്ങി. ജാനി അവന്റെ തോളിലേക്ക് ചാരിയപ്പോൾ കാശി വാത്സല്യത്തോടെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. പുറത്ത് മഴ ചെറുതായി പെയ്യാൻ തുടങ്ങി. ജാനിക്ക് ചുട്ട ചോളം മഴ നനഞ്ഞ് കഴിക്കാൻ തോന്നി. എഴുത്ത് നിർത്തി വിരലുകൾ കോർത്ത് മുകളിലേക്ക് ഉയർത്തി ഞെട്ടുപൊട്ടിച്ചുകൊണ്ട് കാശി അവളെ നോക്കി. ജാനി അവനെ നോക്കുകയായിരുന്നു. കാശി ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ബെഡിലിരിക്കുന്ന കവർ എടുത്തുകൊണ്ടുവന്ന് അവളുടെ മുമ്പിൽ മുട്ടൂത്തിയിരുന്നു. ജാനി എന്തെന്ന മട്ടിൽ അവൻ നോക്കി. കാശി അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അടുത്തേക്ക് അടുപ്പിച്ചു. ജാനി മിഴികൾ കൂടുതൽ വിടർത്തിക്കൊണ്ട് അവനെ നോക്കി. കാശിയുടെ ഗൗരവം നിറഞ്ഞ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. തണുത്ത മഴക്കാറ്റ് അവരെ ജനലഴികൾക്കുള്ളിലൂടെ വന്ന് പുഴുകി. അവർ ഇരുവരും പരസ്പരം മിഴികളിൽ നോക്കിയിരിക്കുകയായിരുന്നു. കാശി കവറിൽ നിന്ന് ചുട്ട ചോളം അവളുടെ കയ്യിലേക്ക് വെച്ചുകൊടുത്തു. തന്റെ മനസ്സറിഞ്ഞ പോലെ അവൻ ചുട്ട ചോളം തന്നപ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. ജാനി നിറഞ്ഞു തുളുമ്പുന്ന മിഴിയോടെ അത് വാങ്ങി. അവൾ കഴിക്കാനായി വായോട് അടുപ്പിച്ചപ്പോൾ കാശിയെ നോക്കി. കാശിയേട്ടൻ ആദ്യം കഴിക്ക്. അവൾ അവന് നേരെ നീട്ടി.
നീ കഴിച്ചാലേ എന്റെ ഉള്ളു നിറയും, എന്റെ മനസ്സ് നിറയും.
അവൻ അവളുടെ വായോട് ചോളം അടുപ്പിച്ചു. ജാനി നിറഞ്ഞ മിഴിയോടെ ചോളം കഴിച്ചു. പുറത്ത് മഴ ആർത്തലച്ച് പെയ്തപ്പോൾ ജാനി കാശിയെ നോക്കി. പിന്നെ ഒരു കുസൃതി ചിരിയോടെ അവൾ റൂമിൽ നിന്ന് ചോളമെടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്ക് ഓടി. അവൾ മട്ടുപ്പാവിലേക്കാണ് പോകുന്നതെന്ന് അവനറിയാമായിരുന്നു. കാശി അങ്ങോട്ട് ചെല്ലുമ്പോൾ ജാനി കൈകൾ വിടർത്തി മഴ നനഞ്ഞ് ചോളം കഴിച്ച് അവനെ നോക്കി കൊച്ചു കുട്ടികളെപ്പോലെ തുള്ളിച്ചാടുകയാണ്. കാശി മഴയിലേക്ക് ഇറങ്ങി അവളുടെ അടുത്തേക്ക് പോയി. ഇടിവെട്ടിയപ്പോൾ ജാനി അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. അവൻ ചുറ്റിപ്പിടിച്ചപ്പോൾ മഴ നനഞ്ഞുകൊണ്ട് അവൾ ചുട്ട ചോളം കഴിക്കാൻ തുടങ്ങി. അവളുടെ മുഖത്ത് അതിരില്ലാത്ത സന്തോഷം കാണുമ്പോൾ ആ മഴയിലും കാശിയുടെ മിഴികൾ നനഞ്ഞു. മട്ടുപ്പാവിലേക്ക് ചാഞ്ഞ പൂത്തുളിഞ്ഞു നിൽക്കുന്ന ചെമ്പക മരത്തിന്റെ കൊമ്പിൽ നിന്ന് ചെമ്പകം മറുത്തെടുത്ത് കാശി അവളെ നോക്കി. അവന്റെ കൈവെളിയിൽ നിറഞ്ഞ ചെമ്പകം അവൾ ശ്വസിച്ചു. ചെമ്പകത്തിന്റെ ഗന്ധം ആ നിമിഷത്തെ പ്രണയത്തിൽ ആഴ്ത്തി. ഇരുവരും മഴയിൽ പരസ്പരം നോക്കി നിന്നു. കാശി കൊമ്പ് പിടിച്ച് കുലുക്കിയപ്പോൾ മഴമുത്തുകൾ നിറഞ്ഞു തുളുമ്പി. അവളെ പൊക്കിയെടുത്തുകൊണ്ട് കാശി കൊമ്പിലേക്ക് കയറി. മരക്കൊമ്പിലൂടെ നടന്ന് അവർ മരത്തിന്റെ തടിയിൽ ചാരിയിരുന്നു. താഴേക്ക് നോക്കാൻ അവൾക്ക് പേടി തോന്നി. പക്ഷേ അവന്റെ നെഞ്ചിൽ ചാരിയിരുന്നപ്പോൾ എല്ലാ ഭയവും അവളെ വിട്ടുപോയി. ചെറുതായി പെയ്യുന്ന മഴയെപ്പോലും അവർ മറന്നു. മഴ പെയ്തൊഴിഞ്ഞപ്പോഴും അവർ അവിടെ തന്നെ ഇരുന്നു. കാശിയേട്ടൻ എന്താ ഗൗരവത്തോടെ വീട്ടിലേക്ക് വന്നേ? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ജാനി ചോദിച്ചു കേട്ട് അവൻ അവളെ നോക്കി.
ഒന്നുമില്ല എന്റെ ഭാര്യയെ.
കാശിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല. കാശിയേട്ടൻ പറഞ്ഞാലേ അവർ വിശ്വസിക്കൂ.
എനിക്ക് പ്രണയം നിന്നോടാണ്, അതുകൊണ്ട് നീ മാത്രം അറിഞ്ഞാ മതി.
അപ്പൊ വേറെ ആരും അറിയണ്ടേ?
വേണ്ട, ഞാനായിട്ട് ആരോടും പറയില്ല.
പറയൂ കാശിയേട്ട.
പറയാൻ എനിക്ക് മനസ്സില്ല.
അവൻ ഗൗരവം നടിച്ചു. ജാനി ഒന്നും ഇടാതിരിക്കുന്നത് കണ്ട് കാശി മുഖം തിരിച്ച് പുഞ്ചിരിച്ചു.
ഭാഗീരഥി എനിക്കൊരിക്കലും പ്രണയിക്കാൻ തോന്നില്ല. അവളെന്റെ ഭൂതകാലത്തിന്റെ ഓർമ്മകളിൽ എവിടെയോ പോയി മറിഞ്ഞവളാണ്. നിന്റെ ഉള്ളിൽ അവൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നിന്നെ പ്രണയിക്കുന്നതും പഴയ കാശിയല്ല. നിന്റെ പ്രണയം കേട്ട് ഞാൻ എപ്പോഴും നിന്നെ പ്രണയിച്ച് പോയതാണ്. ഞാനൊരിക്കലും ഇങ്ങനെയായിരുന്നില്ല, ഇങ്ങനെയാവാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ നിന്റെ പ്രണയം അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഒരുപാട് വേദനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ കുറുമ്പിപ്പണ്ണിനോട് അടങ്ങാത്ത പ്രണയമാണ്. എൻ്റെ ഭാര്യയായ ജാനകിയോട് നിന്റെ ശരീരത്തോടല്ല എനിക്ക് പ്രണയം, നിന്റെ മനസ്സിനോടാണ്. അതെനിക്ക് തന്നോടെ ജാനി, ഞാൻ പ്രണയിക്കുമ്പോൾ നിനക്കും പ്രണയം വരുന്നെന്ന് ഒരു കള്ളത്തോടെയെങ്കിലും എന്നോട് പ്രണയം തുറന്നു പറഞ്ഞൂടെ? ഒരു മണ്ടനായി നിന്റെ മുമ്പിൽ അഭിനയിച്ചിട്ടെങ്കിലും ഈ ജീവിതം ഞാൻ ജീവിച്ച് തീർത്തോളം. അത്രത്തോളം ഞാൻ നിന്നെ പ്രണയിക്കുന്നു ജാനിക. തന്റെ നെഞ്ചിൽ ചാരി മഴത്തുള്ളികൾ കയ്യിലെടുത്ത് ചുംബിക്കുന്ന അവളെ നോക്കിക്കൊണ്ട് അവൻ ഉള്ളിൽ പറഞ്ഞു. മഴയുടെ നീർത്തുള്ളികൾ മേലേക്ക് വീണുകൊണ്ടിരിക്കുമ്പോൾ ജാനി അവനെ നോക്കി. കാശി ഒന്നും മിണ്ടാതെ അവളുടെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു. അവളോട് മിഴികൾ ചിമ്മി കാണിച്ചു. ഗജൻ താഴെ നിന്ന് അവരെ കണ്ട് ഉറക്കെ ചിഹ്നം വിളിക്കുന്നത് കണ്ട് അവർ പരസ്പരം നോക്കി ചിരിച്ചു. റൂമിലേക്ക് തിരിച്ചു വന്നപ്പോൾ തന്നെ അവർ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പരസ്പരം നോക്കാതെ കട്ടിലിന്റെ ഇരുവശത്തും അവർ തിരിഞ്ഞു കിടന്നു. ഒരുപാട് നേരം കഴിഞ്ഞ് ജാനിയുടെ കരച്ചിൽ കേട്ട് കാശി മിഴികൾ വലിച്ചു തുറന്നപ്പോൾ അവൻ മിഴികളടച്ച് തന്റെ കവളിൽ തലോടി കരയുന്ന അവളെയാണ് കണ്ടത്. തന്നോടുള്ള സ്നേഹം എണ്ണി പറഞ്ഞ് കരയുകയാണ് അവൾ. എന്റെ കാശിയേട്ടൻ സ്വപ്നങ്ങൾ നേടണം, അതിനാണ് ഈ ഭാഗ്യ ഇറങ്ങിപ്പോയത്. നിന്നോട് പ്രണയം പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോയതിനൊരർത്ഥവും ഇല്ലാതാവും. എന്റെ പ്രണയം അറിഞ്ഞാൽ നീ തകരും കാശിയേട്ട, അതെന്നെ കൊണ്ട് സഹിക്കില്ല. ഇപ്പം നിനക്ക് എന്നോടുള്ളത് ഒരു ഭാര്യയോട് തോന്നുന്ന ഇഷ്ടമാണ്, അതിൽ ഞാൻ തൃപ്തയാണ്. നിന്റെ വാത്സല്യവും സ്നേഹവും മതി എനിക്ക്. ഭാഗ്യ വേണ്ട വേണ്ട, അവൾ വരില്ല കാശിയേട്ട. ജാനി അവനിൽ നിന്നകന്ന് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പോയി. കബോർഡ് കീ കൊണ്ട് തുറന്ന് അവളൊരു ഡയറി എടുത്തു. ആ ഡയറിയുമായി അവൾ ടേബിളിൽ വന്നിരിക്കുന്നു. അവൾ ടേബിൾ ലൈറ്റ് ഓണാക്കി ഡയറി എഴുതുന്ന് അവൻ നോക്കിക്കിടന്നു. ജാനി അവനെ നോക്കുമ്പോൾ അവൻ മിഴികളടക്കും. കാശി വീണ്ടും മിഴികൾ തുറന്നപ്പോൾ അവൾ ഡയറി എഴുതുകയാണ്. ഇടയ്ക്ക് തന്റെ പൊടിമീശയുള്ള ഒരു ഫോട്ടോ എടുത്ത് അവൾ ചുംബിക്കുന്ന കാശി കണ്ടു. അതിൽ താൻ ചിരിക്ക പോലുമല്ല, ദേഷ്യം നിറഞ്ഞ മുഖമാണ്. എന്തൊരു ദേഷ്യ, എന്റെ ചെക്കന്റെ മുഖത്ത് ചിരിച്ചുള്ള ഒരു ഫോട്ടോ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ചിരിയോടെയുള്ള മുഖ കൂടുതൽ, പക്ഷെ എനിക്കിഷ്ടം ഈ കലിപ്പനയാ, ജാനികയുടെ മാത്രം കട്ട കലിപ്പന. അവന്റെ ഫോട്ടോയിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവൾ പോലും അറിയാതെ കാശി അവളെ തന്നെ നോക്കിക്കിടന്നു. ആദിയുടെയും ഗീതയുടെയും വിവാഹം അടുക്കാറായതുകൊണ്ട് എല്ലാവരും കോവിലത്തേക്ക് പോവാനൊരുങ്ങി.
ആദി, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ വിവാഹമാണ് വരുന്നത്, ലീവ് എടുക്കാൻ.
പൂമുഖത്തേക്ക് പോലീസ് യൂണിഫോമിൽ വരുന്ന അവനോട് ശേഖരൻ പറഞ്ഞു. ക്ഷമിക്കണം അച്ഛാ, ഞാനൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ബിസിയാണ്. വിവാഹത്തിന് 4 ദിവസം മുമ്പ് ലീവ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശേഖരൻ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നു.
ഇപ്പൊ നീ എങ്ങോട്ട് പോകുന്നു?
കൊച്ചി വരെ ഒന്ന് പോകണം.
എന്തിനാ പോകുന്നേ?
ഒരു കേസിന്റെ ഭാഗമായിട്ട് പോവുകയാണ് അച്ഛാ, അവൻ പറഞ്ഞു നിർത്തി. അതേട്ടാ, മാളു അകത്തു നിന്ന് ഓടി വന്നു. അതേട്ടാ, ഇതാ ഫോണ്.
അയ്യോടാ, ഏട്ടൻ മറന്നുപോയായിരുന്നു.
അവളുടെ തലയിൽ വാത്സല്യത്തോട് തലോടിക്കൊണ്ട് ആദി ശേഖരനെ പെട്ടെന്ന് നോക്കി. അവളെ ഭയത്തോടെ നോക്കുന്ന ശേഖരനെ കണ്ട് ആദിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ആദി നോക്കുന്ന കണ്ട് ശേഖരൻ വേഗം അകത്തേക്ക് പോയി. അവൻ മാളുവിനോട് അകത്തേക്ക് പോകാൻ പറഞ്ഞിട്ട് മുമ്പിലേക്ക് വന്ന പോലീസ് വാഹനത്തിൽ കയറി. ആദിയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ മുളക്കാൻ തുടങ്ങി. ആദിയുടെയും ഗീതയുടെയും വിവാഹദിനമായി. ഗോൾഡൻ നിറത്തിലുള്ള കുർത്തയും കസവും കൊണ്ടുമാണ് ആദിനാഥൻ ധരിച്ചത്. ചുവന്ന കാഞ്ചിപുരം സാരിയുടുത്ത് സർവാഭരണ വിഭൂഷിതയായി മണ്ഡപത്തിലേക്ക് വരുന്ന ഗീതയെ ആദി നോക്കിയിരുന്നു. ബാല്യകാല സഖി തനിക്ക് സ്വന്തമാകുന്ന ദിവസമാണ് ഇന്നെന്ന് ഓർത്തപ്പോൾ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടന്നു. ഗീത അവന്റെ അരികിൽ വന്നിരിക്കുന്നു. അപ്പോഴാണ് എല്ലാവരും വേദിയിലേക്ക് സദസ്സിനിടയിലൂടെയുള്ള വഴിയിലൂടെ വരുന്ന രണ്ടാളുകളെ ശ്രദ്ധിച്ച്. കാശിയുടെ കൈത്തണ്ടയിൽ കൈചുറ്റി അവനോടൊപ്പം നടന്നു വരികയാണ് ജാനിക. വയലറ്റ് ബൻസാരി സിൽക്ക് സാരിയിൽ ജാനി തിളങ്ങിയപ്പോൾ കാശി വയലറ്റ് കുർത്തയിലും കസവും മുണ്ടിലും സുന്ദരനായി.
അല്ല, ഇതിപ്പോ ആരുടെ കല്യാണം, നമ്മുടേതോ അതോ അവരുടേതോ?
അവർ നടന്നു വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ് പകർത്തുന്ന കണ്ട് ആദി ഗീതയോട് ചോദിച്ചു. ഗീത ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞ് ശരിവെച്ചു. ആദി താലി കയ്യിലെടുത്തു. നാദസ്വരമേളം ഉയർന്നു. ഗീതയുടെ കഴുത്തിൽ ആദി താലി കെട്ടി. മേലേക്ക് പുഷ്പങ്ങൾ വീണപ്പോൾ ഗീത മിഴികളടച്ച് പ്രാർത്ഥിച്ചു. പരസ്പരം പൂമാലകൾ അണിഞ്ഞതിനു ശേഷം അവർക്ക് അവൻ മന്ത്രകൂടി നൽകി. ബാസി ഗീതയുടെ കൈകൾ അവന്റെ കൈകളിലേക്ക് വെച്ചുകൊടുത്തു. ബാസിയും ജാനകിയും സച്ചിയും സന്തോഷം കൊണ്ട് മിഴികൾ തുടച്ചു. അഗ്നിയെ സാക്ഷിയാക്കി അവനവളുടെ കൈപ്പിടിച്ച് വലം വെച്ചു. നാദേശ്വരത്തിന്റെ പടികൾ ചവിട്ടി 3-ാമത്തെ മരുവുകളും നിലവിളക്കുമായി കയറി. വിവാഹം കഴിഞ്ഞപ്പോൾ ശേഖരന് സമാധാനമായി. രാത്രിയിൽ ഗീതയെ മുണ്ട് നേരിത്ത് മുടിപ്പിച്ച് സുന്ദരിയാക്കിയത് ജാനികയായിരുന്നു. അവളുമായി റൂമിലേക്ക് ജാനി പോയി. ഗീത റൂമിലേക്ക് കയറിയപ്പോൾ ജാനി അവൾ തിരിച്ചടന്നു. അപ്പോഴാണ് തന്നെ തന്നെ നോക്കി റൂമിന് മുമ്പിൽ നിൽക്കുന്ന കാശിയെ ജാനി കണ്ടത്. അവനെ കണ്ടതും അവൾ മുഖം താഴ്ത്തി അവന്റെ അടുത്തേക്ക് നടന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ അവർ റൂമിലേക്ക് കയറി. ഫോൺ റിംഗ് ചെയ്തപ്പോൾ കാശി അവളോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് ബാൽക്കണിയിലേക്ക് പോയി. ആദിയുടെ നെഞ്ചിൽ ചാരിയിരിക്കുകയായിരുന്നു ഗീത. ആദി അവളെ പതിയെ വിളിച്ചു. ഗീത അവന്റെ മുഖത്തേക്ക് നോക്കി.
എത്ര വർഷമായില്ലേ
നമ്മൾ പ്രണയിക്കാൻ തുടങ്ങിയിട്ട്. ഓരോ നിമിഷവും നമ്മൾ പ്രണയിക്കല്ല എന്ന് ആദ്യേട്ടാ, ഇനിയും നമുക്ക് പ്രണയിക്കണം.
മരണം വരെ നമുക്ക് പ്രണയിക്കാം.
എപ്പോഴൊക്കെയോ അവൻ്റെ ചുടുചുംബനങ്ങൾ അവളിൽ പതിഞ്ഞു. അവൻ്റെ ചുംബനങ്ങളിൽ മയങ്ങി ഗീത അവൻ്റേതായി മാറി. ഉത്സവത്തിൻ്റെ കൊടിയേറ്റത്തിന് മുമ്പ് പൊങ്കാലയുടെ കപ്പ് കെട്ടി ജാനി കോവിലിന് പുറത്തേക്ക് വരുമ്പോൾ കാശിയും സുഹൃത്തുക്കളും കോവിലിന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. ജാനി അവനെ കാപ്പ് കെട്ടിയത് കാണിച്ചു കൊടുത്തു. കാശി അവളുടെ അടുത്തേക്ക് നടന്നിരുന്നു.
എന്തിനാ കാപ്പ് കെട്ടിയതിന് ഇത്ര സന്തോഷം?
അതോ പൊങ്കാലയിടാനാണ് കാപ്പ് ഇട്ടത്. 9-ാം ദിവസം പൊങ്കാലയിടും. കാശിയേട്ട് ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയാ ഞാൻ പൊങ്കാലയിടുന്നത്. പൊങ്കാലയിടുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും എന്റെ കാശിയേട്ടിന്റെ സ്വപ്നമെല്ലാം നടത്തി കൊടുക്കണേ ദേവിയെന്ന്. അവളുടെ സന്തോഷം കണ്ടപ്പോൾ കാശിയുടെ മനസ്സിറഞ്ഞു. പിന്നെ ഇനി ഈ 9 ദിവസം എന്റെ ചുണ്ടിൽ ചുംബിക്കരുത് കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്യുന്നത് തെറ്റാണത്രേ. അവൾ പറഞ്ഞു കേട്ട് കാശി അവളുടെ കൈവലിച്ച് മുത്തിയമ്മയുടെ അടുത്തേക്ക് പോയി. മുത്തിയമ്മയുടെ മുമ്പിലിരിക്കുന്ന ചെമ്മിൻ പാത്രത്തിൽ നിന്ന് ഒരു നുള്ളു ചുവന്ന സിന്ദൂരമെടുത്ത് കാശി അവളുടെ നെറുകിൽ തൊട്ടുകൊടുത്തു.
ഞാൻ നിന്നെ ഈ 9 ദിവസം ചുംബിക്കല്ലേന്ന് നീ പറഞ്ഞില്ലേ? എന്നാ കേട്ടോ, നീ സിന്ദൂരണിയാതിരിക്കില്ലല്ലോ. നിന്നെ ചുംബിക്കുമ്പോഴല്ല, നിന്റെ നെറ്റിയിലെ സിന്ദൂര എനിക്ക് വേണ്ടി ചുവന്ന് നിൽക്കുമ്പോഴാ ഞാൻ നിന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്നത്. എന്റെ ജീവന്റെ അവസാന തുടിപ്പ് വരെ നിന്നെ ചുംബിക്കണ്ടായെന്ന് നീ പറഞ്ഞ കാശി നിന്നെ അകന്ന് നിന്ന് പ്രണയിക്കും. പക്ഷേ നിന്റെ അനുവാദം പോലില്ലാതെ ഞാൻ നിന്നെ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ചുംബിക്കാൻ എനിക്ക് കൊതിയുണ്ടായിട്ടല്ല. നീ എന്നിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി ജാനിക.
അത്രയും തന്നെ നോക്കി പറഞ്ഞകന്നു പോകുന്ന അവനിൽ നിന്ന് മുഖം തിരിച്ച് ജാനിക നിന്നു. അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു. രാത്രിയായപ്പോൾ കാശി അവളോട് ഒരു ആഗ്രഹം പറഞ്ഞു. നമുക്കൊന്ന് കാറിൽ ചുറ്റടിച്ചു വന്നാലോ ഈ രാത്രിയിലോ?
അതിനെന്താ, നമുക്കൊന്ന് ചുറ്റടിച്ച് വരാൻ സുഹൃത്തെ.
അവൻ സുഹൃത്തെ എന്ന് വിളിച്ചു കേട്ട് ജാനിക ചിരിച്ചു. കാശി കാറിന്റെ കീയും അവൾക്ക് ധരിക്കാൻ ഒരു ജാക്കറ്റും എടുത്തു. എന്തിനാ കാശിയേട്ടാ ജാക്കറ്റ് എടുത്തേ?
എന്റെ ജാനിക്കുട്ടിക്ക് തണുക്കൂലേ?
അവൾക്ക് ജാക്കറ്റ് കൊടുത്തുകൊണ്ട് കാശി പറഞ്ഞു. നിലാവുള്ള രാത്രിയായിരുന്നു. നല്ല തണുപ്പുള്ളതുകൊണ്ട് കാശി ജാക്കറ്റ് എടുത്ത് തന്നാൽ നന്നായെന്ന് അവൾക്ക് തോന്നി. അവൾ കാശിയെ നോക്കി. ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കായിരുന്നു അവൻ. കാശിയേട്ടാ നമ്മളെങ്ങോട്ടാ പോകുന്നേ?
ഏയ് ചുമ്മാ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാൻ സുഹൃത്തെ.
ഇരുട്ടിലേക്ക് വെളിച്ചമെതിരി അവരുടെ കാർ പോയിക്കൊണ്ടിരുന്നു. നിലാവുള്ള രാത്രി നോക്കി അവളിരുന്നു. ഡ്രൈവിംഗിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അവനും.
തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.